മലയാളം റേഡിയോയിലും ഇന്റർനെറ്റിലും മൊബൈൽ ഫോണിലും.
നമസ്കാരം. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയ്ക്കൊപ്പമാണ് ഞാനിപ്പോൾ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ വിഷയങ്ങളാണ് പ്രധാനപ്പെട്ടത്, ഏതൊക്കെ വിഷയങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, ഇതെല്ലാമാണ് ഞാനിന്ന് അന്വേഷിക്കുന്നത്. എന്നോടൊപ്പം ഇവിടെയുള്ളത് ജോമോൻ വർഗീസ്, ടിനു പത്രോസ്, അനിത കുര്യൻ, എൽസിൻ ആന്റണി, ജൂബി ചെറിയൻ. എസ് ബി എസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എല്ലാവരോടും ചോദിക്കുന്നത്. ജോമൻ, ഈ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ വളരെയധികം കേൾക്കുന്നുണ്ടോ? എങ്ങനെയാണ്?
തീർച്ചയായും, കാരണം ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് തോന്നുന്നു ഞാൻ ഓസ്ട്രേലിയ വന്നതിന് ശേഷം രണ്ടാമത്തെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഇത്രയും രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ പോളിസീസിനെ കുറിച്ചോ നമ്മൾ കൂടുതൽ ഫോളോ ചെയ്യാറില്ലായിരുന്നു. പക്ഷേ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു നമ്മൾ അതിനിപ്പോൾ നമുക്ക് രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ വളരെയധികം ഫോളോ ചെയ്യുന്നുണ്ട്,
കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ടിനു പത്ര സ്കൂളിൽ ശ്രദ്ധിക്കുന്നുണ്ടോ ഇവിടുത്തെ?
ഞാൻ ഇവിടെ വന്നതിന് ആദ്യത്തെ ഇലക്ഷനാണ്. ഞാൻ ഇതിനെക്കുറിച്ച് വളരെയധികം ന്യൂസുകൾ കേൾക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. നമ്മൾ എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്.
അനിത കുര്യൻ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നു. എങ്ങനത്തെ വാർത്തകളാണ് കൂടുതൽ ശ്രദ്ധിക്കാറ്? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ശ്രദ്ധിക്കാറുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ്?
സംസാരിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട് ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ.
ആരോഗ്യ മേഖലയെ സംബന്ധിക്കുന്ന വാർത്തകളാണ് കൂടുതൽ ശ്രദ്ധിക്കാറ്.
എങ്ങനെയാണ്, കൂടുതലായിട്ട് ടി വി ആണോ റേഡിയോ ആണോ പത്രങ്ങളാണോ എങ്ങനെയാണ് വാർത്തകൾ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് വഴിയോ?
അതെ, ഫ്രണ്ട്സ് വഴി അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്.
എന്നോടൊപ്പം ഉള്ള മറ്റൊരു വ്യക്തി ജൂബി ചെറിയാനാണ്. ജൂബി ആരോഗ്യ സംരക്ഷണ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്.
കുറച്ചൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ഫ്രണ്ട്സ് വഴിയും ന്യൂസ് പേപ്പർ വഴിയും ഒക്കെ.
എന്തായാലും നമുക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏത് വിഷയമായിരിക്കും കൂടുതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടിയേറി പാർത്തിരിക്കുന്ന സമൂഹത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രസക്തമെന്നുള്ളതാണ് നോക്കുന്നത്. ജോമോൻ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വിഷയം എന്തായിരുന്നു?
തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സെയിം സെക്സ് മാരേജ്, അതുപോലെ തന്നെ സ്കൂളിലെല്ലാം സേഫ് സ്കൂൾ പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. ചില പല രാഷ്ട്രീയ പാർട്ടികളും അതിനെക്കുറിച്ച് പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ ഈ സേഫ് സ്കൂൾ പ്രോഗ്രാമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആശങ്കയുളവാക്കുന്ന ഒരു കാര്യം. കാരണം ഇപ്പോൾ അതിനകത്ത് ഒരു പ്രൊവിഷൻ എന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ആൺകുട്ടികൾക്ക് വേണമെങ്കിൽ പെൺകുട്ടികളുടെ ചേഞ്ച് റൂമിൽ പോകാം, അവർ ഇഫ് ദ ഫീൽ ലൈക്ക് ദ ആർ ഗേൾസ് ദ കൻ ഗോ ടു ദ ചേഞ്ച് റൂം ഓഫ് ഗേൾസ്. അത് പ്രത്യേകിച്ച് ഒരു ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് വരുന്ന ഒരു ആളെന്നുള്ള നിലയ്ക്കും, പ്രത്യേകിച്ച് പ്രവാസി എന്നുള്ളതിലും നമുക്ക്, കാരണം ഞാനൊരു മൂന്ന് കുട്ടികളുടെ പിതാവ് കൂടിയാണ്, അപ്പോൾ അതെനിക്ക് തീർച്ചയായിട്ടും ഒരു ആശങ്ക ഉളാക്കുന്ന ഒരു കാര്യമാണ്.
സെയിം സെക്സ് മാരേജ് എന്നുള്ള കാര്യമാണ് ആശങ്ക ഉളവാക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ അതേ ചുറ്റിപ്പറ്റി വരാൻ സാധ്യതയുള്ള നിയമങ്ങളാണോ എന്താണ്
ഒരു അതിനെക്കുറിച്ചുള്ള നിയമങ്ങളാണ് പ്രത്യേകിച്ചും? കാരണം സെയിം സെക്സ് മാരേജിൽ അവരുടെ അവകാശങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഞാൻ അവർ അനുകൂലിക്കുന്നു. പക്ഷേ അത് ചില നിയമങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവയാണ്. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ അതിനെ എതിർത്തുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ് നമുക്ക് വേണമെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യാം നമ്മളെ. അപ്പം അതൊക്കെ അങ്ങനെയുള്ള ചില നിയമങ്ങളാണ് കൂടുതൽ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം. പിന്നെ ഈ ഫോറോണം സേഫ് സ്കൂൾ പ്രോഗ്രാമും എനിക്ക് ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്.
ഓക്കെ, ടിനു, എന്താണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയാവുന്നത്?
എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ റീസെന്റ്ലി മൈഗ്രേറ്റ് ചെയ്ത ഒരു ഫാമിലി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് കൂടുതൽ വറീഡ് ആവുന്നത് ഇപ്പോഴത്തെ ഈ പ്രൈസ് ബൂമിംഗ് ആണ്. ഒരു സാധാരണക്കാരനായവർക്ക് ഒരു വീട് വാങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയാണിപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ ജോലി ചെയ്യുന്ന ഇതിൻ്റെ അടുത്ത് വീട് വാങ്ങാനേ പറ്റില്ല. ഞങ്ങൾ ദൂരെ വന്ന് വാങ്ങാൻ കിട്ടിയാലും അത് വളരെയധികം പ്രൈസ് ഒത്തിരി കൂടിക്കൊണ്ടിരിക്കുന്ന ഇതാണ്. അത് പ്രത്യേകിച്ച് യങ് ഫാമിലീസിനും അവർക്കും വാങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഈ പുതിയ ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ് വന്നാലും അതിനൊരു ഇച്ചിരി പ്രൈസ് അതിനൊരു വീട് വാങ്ങാനുള്ള ഒരു സാഹചര്യം പുതിയ യങ്സ്റ്റേഴ്സിനും എല്ലാവർക്കും ഉള്ള ഒരു സാഹചര്യം ഒരുക്കി കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനുവേണ്ടി ഞങ്ങൾ നോക്കിയിരിക്കുന്നു.
ഇനി നഴ്സായി ജോലി ചെയ്യുന്ന അനിത കുര്യനിലേക്ക്. അനിത, നഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു പറയാനായിട്ടുള്ളത്?
പൊതുവെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ബഡ്ജറ്റിംഗ് ഒരു പ്രധാന വിഷയമാണ്. അത് ഇപ്പോൾ ഏത് പാർട്ടി വന്നാലും ബഡ്ജറ്റിംഗ് എത്രത്തോളം നമ്മുടെ മേഖലയെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതൊരു പ്രധാന കാര്യമാണ്, എല്ലാവരും സംസാരിക്കുന്ന കാര്യമാണ്. ഇപ്പം കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇനി ഒരു ജോബിലേക്ക് മാറണമെങ്കിൽ ജോബ് കിട്ടാതിരിക്കുവോ, അതോ ഇനി വൺസ് പാർട്ട് ടൈം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കുറച്ച് കൂടുതൽ അവേഴ്സ് ജോലി ചെയ്യണമെന്ന് തോന്നും, ആവശ്യം വരുമ്പോൾ നമുക്കിനിയും കൂടുതൽ ചെയ്യാൻ പറ്റുമോ, അത് ഈ മേഖലയിലെ ബഡ്ജറ്റിംഗ് അതിനെയൊക്കെ സഹായമായിട്ട് നമുക്ക്
ബഡ്ജറ്റ് കട്ടിംഗ് കൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്?
വരുമോ, കൂടുതൽ സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ജോബ് കിട്ടാതാകുമോ, പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ അല്ലെ ഒരു ആ മേഖലയിൽ തന്നെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും, കൂടുതൽ ജൂനിയർ സ്റ്റാഫുകൾ വരും. നമുക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറേ അധികം ആൾക്കാരുണ്ട്. ഇപ്പോൾ വേറൊരു സ്ഥലത്ത് നമുക്ക് പുതിയതായിട്ടൊരു സ്ഥലത്ത് ജോലിക്ക് കയറണമെങ്കിൽ ജോലി കിട്ടാതെ വരുമോ, ഇതൊക്കെ ബഡ്ജറ്റിംഗ് ഒരു കാരണമാകുമോ ഇതിനൊക്കെ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആശങ്കയിലാണ്.
എൽസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിച്ചൊരു വിഷയം എന്താണ്?
ഇപ്പോൾ ഞാൻ പല ന്യൂസുകളും കേട്ടു, പല രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളുടെ പേരൻസിനെ ലോങ് ടൈം വിസ ഇപ്പോൾ അനുവദിക്കുന്നുണ്ടെന്ന്. അതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. എന്നെപ്പോലെ മറ്റു പല മലയാളികളും അതിൽ വളരെ താല്പര്യമുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും എൻ്റെ ഫാമിലിയിൽ എനിക്ക് രണ്ട് ബ്രദേഴ്സും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇവിടെ സെറ്റിൽഡാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പേരൻസ് ഇന്ത്യയിൽ തനിച്ചാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവരുടെ കൂടെ താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്കും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും അവരിൽ നിന്ന് വളരെ നല്ല കാര്യങ്ങളൊക്കെ പഠിക്കാനും സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഓക്കെ, അപ്പോൾ ലോങ് ടേം വിസ ഒരു വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തകളാണ് കേൾക്കുന്നത് അല്ലേ? അതാണ് പറയുന്നത്. ആരോഗ്യ സംരക്ഷണ മേഖലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്, ഏത് വിഷയമാണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരു എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ?
എന്റെ പ്രതീക്ഷ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് വരുമെന്നും നമുക്ക് കൂടുതൽ സപ്പോർട്ട് നമുക്ക് കിട്ടുമെന്നും നമ്മളെ പോലെയുള്ള യങ് ആയിട്ടുള്ള ഫാമിലിക്ക് കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ള ഒരു സഹകരണം ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് ഉള്ള ഒരു പ്രതീക്ഷയാണ് നമുക്ക്.
ഫാമിലി ഫ്രണ്ട്ലി എന്ന് പറയാൻ കാരണം അങ്ങനെ ഒരു എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷം വേണമെന്ന് തോന്നാൻ കാരണം?
ഇതിപ്പോൾ ഇവിടെ പറഞ്ഞ എല്ലാം കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. ഹൗസ് ഭൂമിൻ്റെ കാര്യം, പ്രൈസ് കൂടുന്നതും, പിന്നെ സെയിം സെക്സ് മാരേജ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. പലർക്കും പല അഭിപ്രായങ്ങളുണ്ട് അതിനെക്കുറിച്ച്. പക്ഷെ നമ്മുടെ കൾച്ചറും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും അപേക്ഷിച്ച് നമുക്കതിനെക്കുറിച്ച് വളരെ കൺസേൺഡ് ആണ്.
ഓക്കെ, ഇനി മറ്റെന്ത് മാറ്റങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രതീക്ഷിക്കുന്നത്? ജോമോന് എന്തെങ്കിലും പറയാനുണ്ട് കൂടുതലായിട്ട്?
എനിക്ക് പ്രത്യേകിച്ച് ഈ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഒരു നല്ല രീതിയിലുള്ള കുറേ വികസനങ്ങൾ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. കാരണം ഞാനൊരു ദിവസം ഏകദേശം 3 മണിക്കൂറോളം യാത്ര ചെയ്യുന്ന ഒരാളാണ്. കാരണം എനിക്ക് ഞാൻ സിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എനിക്ക് ഏകദേശം ഒരു മണിക്കൂർ യാത്ര ചെയ്യണം. അത് മാത്രമല്ല അതിന് ഇടയ്ക്ക് ഒരു അരമണിക്കൂർ എക്സ്ട്രാ എടുക്കും. അപ്പോൾ ഒരു ദിവസം 3 മണിക്കൂറോളം എൻ്റെ ഒരു കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട ഒരു വിലപ്പെട്ട ഒരു 3 മണിക്കൂർ ഞാൻ യാത്രയ്ക്കായിട്ട് മാത്രം നീക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാനായിട്ടുള്ള എന്തെങ്കിലും ഏത് മാർഗം ഗവൺമെൻറ് സ്വീകരിച്ചാലും അത് തീർച്ചയായിട്ടും ഒരു സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്.
ഇപ്പോൾ ജോമോൻ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ വളരെ ചോദിക്കുന്നു. അപ്പോൾ ദ മോർണിംഗിൽ നമ്മളിപ്പോൾ ട്രാഫിക്കിൽ കൂടുതൽ ആൾക്കാരും കൂടുതൽ സമയം ട്രാഫിക്കിൽ അത് കാറിൽ ചെലവഴിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു 30 കിലോമീറ്റർ യാത്ര ചെയ്യുന്നെങ്കിൽ 1 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ കാറിൽ ദ മോർണിംഗ് പീക്ക് ടൈമിൽ നമ്മൾ ട്രാഫിക്കിൽ പെട്ടു പോകാറുണ്ട്. അതിനൊരുക്കെ ഒരു ഉച്ചയോടെ ഒരു സ്റ്റഡി ചെയ്തത് വരുത്തുവാണെങ്കിൽ അത് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതനുസരിച്ച് ഹോസ്പിറ്റലിലെ ബഡ്ജറ്റിങ്ങിൻ്റെ അത് കൂടുതൽ ഹോസ്പിറ്റലുകളും ബഡ്ജറ്റ് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അത് അവർ ഇനിയും ബഡ്ജറ്റ് കട്ട് വന്നു കഴിഞ്ഞാൽ അത് അവരെ കൂടുതൽ കൂടുതൽ പ്രഷറിലാക്കുകയും അത് പേഷ്യൻസിന് കൂടുതൽ അവരുടെ കെയറിനെ ബാധിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. അപ്പോൾ അത് ഒന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ പുതിയ ഗവൺമെൻറ് ഭാഗത്തുനിന്നും. അങ്ങനെ ഒരു ഇതിലാണ് ഞങ്ങളിരിക്കുന്നത്.
എന്തായാലും വളരെയധികം നന്ദി. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ആരോഗ്യ സംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയ്ക്കൊപ്പമാണ് ഞാനിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദി. എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തത് ജോമോൻ വർഗീസ്, ടിനു പത്രോസ്, അനിത കുര്യൻ, എൽസിൻ ആന്റണി, ജൂബി ചെറിയൻ. വളരെയധികം നന്ദി എല്ലാവർക്കും.
മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്ക് അപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.